Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്ത മലരുകൾ. ദൈവവിളികൾക്കു വേണ്ടിയുള്ള ആഗോള പ്രാർത്ഥനാ ദിനവും ലോക മാതൃദിനവും ആഘോഷിക്കുന്ന മെയ് മാസം 11-ാം തീയതി ഇരു ആഘോഷങ്ങളെയും കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്. ഉയർപ്പുകാലത്തെ 4-ാം ഞായറാഴ്ച, മെയ് മാസത്തെ 2-ാം ഞായറാഴ്ച, ഈ രണ്ട് പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ട് 2025 മെയ് 11-ാം തീയതി ഞായറാഴ്ച ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ഇന്ന് ദൈവവിളികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള ആഗോള ദിനവും ആഗോള മാതൃദിനവുമാണ്. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് പാപ്പായുടെ ദേഹവിയോഗം ഏറെ ദുഃഖം ഉളവാക്കിയെങ്കിലും തുടർന്ന് പുതിയ പരമാധ്യക്ഷനായി ലിയോ 14-ാമൻ പാപ്പയെ തിരഞ്ഞെടുത്തതും അദ്ദേഹം ആദ്യമായി മധ്യാഹ്ന പ്രാർത്ഥന നയിച്ചുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ദിവസവും കൂടിയാണ് മെയ് മാസം 11-ാം തീയതി. ലിയോ 14-ാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം ആദ്യമായി വത്തിക്കാൻ ചത്തുരത്തിൽ കൂടിയിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിന് എത്തിയപ്പോൾ എത്രയോ ആളുകളുടെ കണ്ണിൽ നിന്നുമാണ് സന്തോഷ കണ്ണുനീർ ചൊരിഞ്ഞത്. വികാരാധീനനായി പാപ്പായും ഇടയിൽ വിങ്ങിപ്പോയത് ആഗോളസഭയിലെ ആരും ഒരിക്കലും മറക്കുകയില്ല. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത വാക്കുകൾ ഉത്ഥിതനായ ക്രിസ്തു നൽകുന്ന സമാധാനത്തിന്റേതാണ്. തുടർന്ന് പാപ്പ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഇതാണ് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സമാധാനം, അക്രമരഹിതവും നിരായുധീകരിക്കുന്നതും എളിമയുള്ളതും സ്ഥിരോത്സാഹവും ഉള്ളതാണത്. ഇത് നമ്മെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്ത്യാനിയും നിങ്ങൾക്കായി മെത്രാനുമാണ് എന്നുള്ള വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ജീവിതശൈലിയും പാപ്പ വെളിപ്പെടുത്തി. തുടർന്ന് മെയ് മാസം 9-ാം തീയതി കർദിനാളുമാരുമായി ചേർന്ന് അർപ്പിച്ച ദിവ്യബലിമധ്യേ നൽകിയ വചനസന്ദേശത്തിൽ ഒരിക്കൽ കൂടി എപ്രകാരമുള്ള ഒരു പാപ്പ ആയിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം അടിവരയിട്ടു. ക്രിസ്തു നിലനിൽക്കുന്നതിനായി താൻ അപ്രത്യക്ഷനാവുകയും ക്രിസ്തു അറിയപ്പെടുന്നതിനും മഹത്വീകരിക്കപ്പെടുന്നതിനും താൻ ചെറുതാക്കപ്പെടുകയും യേശുവിനെ അറിയുന്നതിനായി മറ്റുള്ളവർക്കായി വ്യയം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന് താൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്നാണ് ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞത്. ദൈവത്തിന്റെയും സഹോദരങ്ങളുടെയും വിനീത ശുശ്രൂഷകനാണ് പാപ്പ എന്നാണ് തുടർന്ന് അടുത്തു ദിവസം കർദിനാളുമാരുമായി നടത്തിയ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ലിയോ 14-ാമൻ പാപ്പായുടെ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നടത്തിയ സന്ദേശങ്ങളും കാണിച്ചുതന്ന ജീവിതശൈലിയും മെയ് 11-ാം തീയതി ഞായറാഴ്ച അനുസ്മരിക്കപ്പെടുന്ന രണ്ട് ആഘോഷങ്ങളുമായും അഭേദ്യബന്ധം പുലർത്തുന്നു. ഒന്ന്, ലോക മാതൃദിനം. അമ്മമാരുടെ മുഖം ദൈവത്തിന്റെ ആർദ്രഭാവം വെളിപ്പെടുത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാരണം മാതൃത്വമെന്നത് വെറുമൊരു ശീർഷകമോ മുഖസ്തുതി നേടുന്നതിനുള്ള അധികാരമോ അല്ല, മറിച്ച് അതൊരു ദൈവവിളിയാണ്. പരിചരണവും പ്രത്യാശയും വിശ്വസ്തതയും ഉൾക്കൊള്ളുന്ന ദൈവവിളി. ജീവൻ നൽകുവാനും സമർപ്പണത്തോടെ അതിനെ സംരക്ഷിക്കുവാനുമുള്ള കഴിവുള്ള ഓരോ അമ്മയും നമ്മിൽ ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തമായ അടയാളങ്ങളാണ്. ശരീരത്തിലോ ആത്മാവിലോ അനുഭവപ്പെടുന്ന മാതൃത്വം കരുതലിനും വിശ്വസ്തതയ്ക്കും പ്രത്യാശയ്ക്കുമുള്ള ഒരു വിളിയാണ്. അതിനാൽ ഒരു അമ്മയെ കാണുമ്പോൾ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുതലും ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ മറിയത്തിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മെയ് മാസത്തിൽ ലോക മാതൃദിനം ആഘോഷിക്കുന്നത് ഓരോ മാതൃത്വത്തിലും ഉൾക്കൊള്ളുന്ന ദൈവീകത നമുക്ക് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഗബ്രിയേൽ ദൈവദൂതൻ നൽകുന്ന നിമിഷം മുതൽ മാതൃത്വത്തിന്റെ മഹനീയത ഉൾക്കൊള്ളുന്ന പരിശുദ്ധയമ്മ തന്റെ മകനുവേണ്ടി സ്വയം ഇല്ലാതായ ഒരു വ്യക്തിയാണ്. മകനെ മറ്റുള്ളവർക്ക് മുൻപിൽ കാണിച്ചുകൊടുത്തുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കിക്കൊണ്ട് സ്വയം അപ്രത്യക്ഷയാകുന്ന പരിശുദ്ധ മറിയം എല്ലാവർക്കും ഒരു മാതൃകയാണ്. മക്കൾ ചേക്കേറുന്നതിന് ചില്ലകൾ വിരിച്ചുപിടിക്കുന്ന ഒരു വൃക്ഷമായും അമ്മയെ കലാഹൃദയങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒരു കൊച്ചുകുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്നതാണ്. കാരണം ജനനത്തിന് മുൻപും ശേഷവും നിരവധി മാസത്തേക്ക് അമ്മ കുഞ്ഞിന് ജീവിതവുമായുള്ള അനിവാര്യമായ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. സ്നേഹത്തിനും ദാനത്തിനുമിടയിലുള്ള ദാനത്തിനും ത്യാഗത്തിനുമിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് അമ്മ വാക്കുകളിലൂടെയല്ലാതെ ജീവിതം കൊണ്ടാണ് സാക്ഷ്യം നൽകുന്നത്. അമ്മമാരില്ലാത്ത ഒരു സമൂഹം മനുഷ്യത്വരഹിതമായ ഒരു സമൂഹമായിരിക്കുമെന്നാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിൽ അടിവരയിട്ട് പറയുന്നത്. ഇപ്രകാരം ഒരു അമ്മയെപ്പോലെ തിരുസഭയിലെ ഓരോ അംഗത്തെയും പരിപാലിക്കുന്നതിനും കരുതുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യാശ പകരുന്നതിനുമുള്ള വിളിയാണ് പൌരോഹിത്യവും സന്യാസവും അൽമായ ജീവിതവുമൊക്കെ. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള ദൈവവിളി സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അമ്മയായി സ്വയം വ്യയം ചെയ്യുകയും വേണമെന്നും ലിയോ പതിനാലാമൻ പാപ്പയുടെ വാക്കുകളിൽ ആഹ്വാനത്തിന്റെ ധ്വനി മുഴങ്ങുന്നു. ഇവിടെയാണ് ദൈവവിളിക്കായുള്ള ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. നമ്മെ തന്നെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതിനായി കർത്താവ് നമുക്ക് നൽകുന്ന മഹത്തായ ഒരു സമ്മാനമാണ് ദൈവവിളി എന്നത്. നമുക്കോരോരുത്തർക്കും നമ്മുടെ പൂർണ്ണത കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിൽ ദൈവം നമുക്കായി വ്യക്തിപരമായി ആലോചിച്ചിട്ടുള്ള പദ്ധതിയാണ് ദൈവവിളി. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ കഴിയൂ. കാരണം അത് വെളിപ്പെടുത്തുന്നവനിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയുടെയും പൂർണമായ സ്വാതന്ത്ര്യവും സമ്മതവും ബഹുമാനിച്ചുകൊണ്ടാണ് ഈ ദൈവവിളിയോട് പ്രതികരിക്കുവാനും ജീവിക്കുവാനും ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ദൈവവിളിയെപ്പറ്റിയുള്ള അനുഭവങ്ങളിൽ എല്ലാറ്റിന്റെയും ഉത്ഭവ സ്ഥാനത്ത് തന്നെ അനുഗമിക്കുവാൻ നമ്മെ തിരഞ്ഞെടുത്ത് ക്ഷണിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമുക്കോരോരുത്തർക്കും നൽകുന്ന ഈ ദാനം പ്രത്യേകമായ യോഗ്യതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് രക്ഷാപദ്ധതി കെട്ടിപ്പടുക്കുന്നതിന് ദൈവത്തിന് നമ്മോട് തോന്നുന്ന ഒരു ഇഷ്ടം മാത്രമാണ് ഓരോ ദൈവവിളിയുടെയും അടിസ്ഥാനം. ഇന്ന് ലോകത്ത് അലയടിക്കുന്ന ഒരു വലിയ പരാതി പുരോഹിതർ ആവശ്യത്തിനില്ല എന്നുള്ളതാണ്. എന്നാൽ പൌരോഹിത്യത്തിന്റെ കുറവിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പുരോഹിതർക്കുവേണ്ടിയും സന്യസ്തർക്കുവേണ്ടിയും അൽമായ സഹോദരങ്ങൾക്കുവേണ്ടിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുവേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതും ഏറെ ആവശ്യമാണ്. അതിനാൽ ദൈവവിളിക്കായുള്ള ആഗോള പ്രാർത്ഥനാ ദിനം ഇന്നത്തെ ലോകത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പൌരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഇന്നത്തെ ഈ പ്രാർത്ഥനാ ദിനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. മൂന്നു തരത്തിലുള്ള കടമകളാണ് പൌരോഹിത്യ ജീവിതത്തിന്റെ പ്രേഷിതത്വത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. പഠിപ്പിക്കുക എന്നത് ക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഏവരുടെയും കടമയാണ്. കാരണം യേശു ഈ ലോകത്തിൽ പഠിപ്പിച്ചവനാണ്. ദൈവിക രഹസ്യങ്ങളും ദൈവിക സത്യങ്ങളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അതീതവും അഗ്രാഹ്യവും ആയതിനാൽ അവ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയുടെ ഇഹലോകവാസ കാലഘട്ടത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാണ്. നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനങ്ങൾ കഠിനമാണ്, ഇവ ഗ്രഹിക്കുവാൻ ആർക്കു കഴിയും എന്നിങ്ങനെയുള്ള വചനങ്ങൾ മാനുഷിക ഗ്രാഹ്യശക്തിയുടെ പരിമിതി വെളിപ്പെടുത്തുന്നതാണ്. പൌരോഹിത്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കർത്തവ്യം പഠിപ്പിക്കുക എന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക സത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ ആരുടെ നാമത്തിൽ പഠിപ്പിക്കുന്നു, ആരെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ആരെ പഠിപ്പിക്കുന്നു എന്നുള്ള ചിന്തകൾ ഇത്തരുണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് സഭയിലും സമൂഹത്തിലും അനുഭവവേദ്യമാക്കുന്നതിനുള്ള മാർഗമാണ് ക്രിസ്തീയ പൌരോഹിത്യമെന്ന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രതിനിധാനത്തിൽ പ്രവർത്തിക്കുന്ന പുരോഹിതൻ ഒരിക്കലും അസാന്നിധ്യമുള്ള ഒരാളുടെ പേരിലല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പാപ്പ പഠിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ലിയോ പതിനാലാമൻ പാപ്പായും പഠിപ്പിക്കുന്നത്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ മറ്റുള്ളവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ മറച്ചുവെക്കുന്നുവെന്നാണ് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സന്ദേശത്തിൽ ഉൾച്ചേർത്തിരുന്നത്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിക്കിടക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ ശരിയായ ദിശ കാണിച്ചുകൊടുത്തുകൊണ്ട് ധൈര്യപൂർവം സത്യം മനുഷ്യരെ പഠിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് പ്രഥമമായി വൈദികരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ ഈ പഠിപ്പിക്കൽ മറ്റുള്ള പഠിപ്പിക്കലുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. മറിച്ച് ഈ വിശ്വാസ സത്യങ്ങൾ ആന്തരികവൽക്കരിക്കപ്പെടുകയും തീവ്രമായ ഒരു വ്യക്തിപരമായ ആത്മീയ യാത്രയിൽ ജീവിക്കുകയും വേണമെന്നും ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പഠിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ പുരോഹിതന്റെ ശബ്ദം മരുഭൂമിയിൽ നിലവിളിക്കുന്നവന്റെ ശബ്ദമായി മാറണം. അതുപോലെ മുഴങ്ങിക്കേൾക്കണം. ധൈര്യപൂർവം ഈ ഉത്തരവാദിത്വം ഓരോ പുരോഹിതനും ഏറ്റെടുക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഉത്തരവാദിത്വം നയിക്കുക എന്നതാണ്. നയിക്കുക എന്ന അർത്ഥത്തിൽ പുരോഹിതൻ ഒരു നേതാവാണ്. എന്നാൽ നയിക്കുക എന്നാൽ ഭരിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പൌരോഹിത്യത്തിലെ നയിക്കുക എന്ന ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ഒരു ആട്ടിടയൻ ആടുകളെ മേയിക്കുന്നത് പോലെയാണ്. ആടുകളുടെ പിന്നാലെയാണ് ആട്ടിടയൻ നടക്കുക. ഇപ്രകാരം നടക്കുന്ന ഇടയന്റെ സംരക്ഷണത്തിൽ ആടുകൾ സുരക്ഷിതരായിരിക്കുന്നതുപോലെ പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സംരക്ഷണമാണ് നയിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഏതൊരു ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ നയിക്കുവാൻ പുരോഹിതന് കടമയുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരും വഴിതെറ്റി പോകാതിരിക്കുവാനുള്ള ജാഗ്രതയും നയിക്കുക എന്ന കടമയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥ താൽപര്യങ്ങളോ മറ്റ് ബാഹ്യശക്തികളോ പുരോഹിതനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഏറെ പരിതാപകരമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ആളുകളെ നയിച്ചുകൊണ്ട് അവസാന ദൈവീക ദർശനം സാധ്യമാക്കുവാൻ ഓരോ പുരോഹിതനും സാധിക്കട്ടെയെന്ന് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. പൌരോഹിത്യ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. മിശിഹാ ലോകത്തിലേക്ക് കടന്നുവന്നതിന്റെ പ്രധാന ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവപിതാവ്, തന്റെ മക്കളുടെ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പിതാവായ ദൈവം പുരോഹിതരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ആരും നശിച്ചുപോകാതെ വിശുദ്ധീകരിക്കപ്പെട്ട് തന്നിലേക്ക് പർദീസയിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ഹിത പൂർത്തീകരണം. ഈ മൂന്ന് ദൌത്യങ്ങൾ പ്രഥമമായി ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മിശിഹായുടെ ഈ ദൌത്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടർന്നു പോരുന്നു. ഇത്തരത്തിൽ സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരവും മിശിഹായുടെ തുടർച്ചയുമാണ്. മിശിഹായുടെ എല്ലാ കർത്തവ്യങ്ങളും സഭയിലൂടെ ഇന്നും തടസ്സങ്ങളൊന്നും കൂടാതെ തുടർന്നു പോരുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം മറ്റൊന്നുമല്ല, സഭയിലെ പൌരോഹിത്യ കൂട്ടായ്മയാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യത്തിന്റെ സ്മരണ ജനങ്ങളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ പുരോഹിത ഗണങ്ങളിലൂടെയാണ്. സഭയെയും സമൂഹത്തെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ. അതിനാൽ തന്നെ സഭയിലെ അവശ്യ ഘടകമാണ് പൌരോഹിത്യം. സഭയുടെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുവാൻ മിശിഹ തിരഞ്ഞെടുത്തവരാണ് പുരോഹിതർ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ അപ്പസ്തോലിക പ്രബോധനമായ പാസ്തോരസ് ഗ്രേജിസിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ, യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുവാനും വിശുദ്ധരാകുവാനുമുള്ള വിളി ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മെ തന്നെ തയ്യാറാക്കണം. വിശുദ്ധീകരണത്തിന്റെ ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമേ മറ്റുള്ളവർക്ക് വിശുദ്ധിയുടെ മാർഗം പറഞ്ഞുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവവിളിക്കുവേണ്ടിയുള്ള ഈ പ്രാർത്ഥനാ ദിനത്തിൽ വൈദികരുടെ വിശുദ്ധിക്കുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഈ ദിനത്തിൽ ദൈവവിളികൾക്കുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ദൈവവിളികൾ ദൈവത്തോടൊപ്പം സഭയ്ക്കും സമൂഹത്തിനും സമ്മാനിച്ച നമ്മുടെ എല്ലാ അമ്മമാർക്കുവേണ്ടിയും ഇന്നത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റോഷ്നി ജിനെന്ത് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ഏഞ്ചൽ ഓസ്റ്റിൻ ലിബിൻസ് കറിയ.
കുടുംബം. ഏകരായി കൈവിടാതെ നരനിൽ നിന്നും നാരിയെടുത്തു തക്ക തുണയേകി ദൈവം. നരനിൽ നിന്നും നാരിയെടുത്തു തക്ക തുണയേകി ദൈവം. കുടുംബം കൂടുംബോളിമ്പമുള്ള കുടുംബം, ദൈവം സ്ഥാപിച്ച കുടുംബം. കുടുംബം കൂടുംബോളിമ്പമുള്ള കുടുംബം, ദൈവം സ്ഥാപിച്ച കുടുംബം.
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.